ദൈവത്തിനുമഹത്വം. എവരി ഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് നാം വീണ്ടും പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെടുത്ത് ഉപദേഷ്ടക്കന്മാരോടുള്ള ആലോചനയും നാവിനെ സൂക്ഷിക്കേണ്ട ആവശ്യകതയും നാം പഠിക്കുകയുണ്ടായി. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ തുറന്ന് ഞാനൊന്ന് വായിക്കാം. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്ന യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒരു പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. ഈ വേദഭാഗത്തും നാവ് കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളെയാണ് യാക്കോബ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് യാക്കോബ് സംസാരിക്കുന്നത്. നമുക്ക് കാണുവാനായിട്ട് കഴിയും, നാവ് കൊണ്ട് ചെയ്യുന്ന നല്ല പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭാഗം ആരംഭിക്കുന്നത്. നാം കർത്താവും പിതാവുമായവനെ നാവ് കൊണ്ട് സ്തുതിക്കുന്നു. യഹൂദന് ദൈവസ്തുതി ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് നമുക്ക് കാണാം. ദൈവനാമം എവിടെയെല്ലാം ഉച്ചരിക്കുന്നോ അവിടെയെല്ലാം അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് അവൻ പ്രതികരിക്കുമായിരുന്നു. ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ആരംഭിക്കുന്ന 18 പ്രാർത്ഥന അടങ്ങിയ ഷമോനോ എസ്രേ എന്ന പ്രാർത്ഥന ഒരു ശുദ്ധ യഹൂദൻ ഒരു ദിവസം 3 തവണ ആവർത്തിച്ച് ചൊല്ലണമായിരുന്നു. നാവുകൊണ്ട് നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അതൊരു ഗുണകരമായ നല്ലൊരു കാര്യമായിട്ടാണ് യാക്കോ പറയുന്നത്. കർത്താവിന് കുറിയോസ് എന്നും പിതാവിന് പേട്ടർ എന്നുമാണ് മൂലപദങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറിയോസ് എന്ന വാക്കിന് യജമാനൻ, ഉടമസ്ഥൻ എന്നും പേട്ടർ എന്ന വാക്കിന് പൂർവികൻ, പിതാവ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം നമ്മുടെ പിതാവും പൂർവികനും യജമാനും ഉടമസ്ഥനൊക്കെ ആയ അദൃശ്യനായ ദൈവത്തെ നാം നമ്മുടെ നാവ് കൊണ്ട് സ്തുതിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരും ദൃശ്യരുമായ നമ്മുടെ സമസൃഷ്ടങ്ങളോടുള്ള പെരുമാറ്റം ദൈവത്തോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം. അതിന് നേരെ വിപരീതമായ, ദൈവത്തിൻ്റെയോട് കാണിക്കുന്നതിന് വിപരീതമായ നിലയിൽ നാം ചെയ്താൽ അത് ശാപകാരണമാകണം, അത് അനുഗ്രഹത്തിന് തടസ്സമാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. എന്നാൽ വായനക്കാരുടെ പെരുമാറ്റം അങ്ങനെയല്ല എന്നാണ് യാക്കോബ് പറയുന്നത്. അവർ ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന നാവ് കൊണ്ട് തന്നെ മനുഷ്യരെ ശപിക്കുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. ഇത് വിരോധാഭാസമാണ്, ഇത് വിരുദ്ധഭാവമാണ്, ഇത് ക്രിസ്ത്യാനികൾക്ക് നന്നല്ല എന്നാണ് യാക്കോബ് പറയുന്നത്. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെടുമോ? അത്തിവൃക്ഷം ഒരു പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെ യാക്കോബ് നൽകുന്നു. അന്നത്തെ നാട്ടിൽ, പലസ്തീൻ നാട്ടിൽ, നസറേത്തിലൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ചില നാടോടി പഴഞ്ചൊല്ലുകളാണിവ. യാക്കോബ് ചോദിക്കുന്ന പോലെ യേശുവും ചോദിച്ചിട്ടുണ്ട്. മത്തായി 7:14 നാം കാണുന്നുണ്ട്. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? വൃക്ഷം അതിൻ്റെ ഫലത്താൽ തിരിച്ചറിയുന്ന പോലെ മനുഷ്യനെ അവൻ്റെ വാക്കാൽ തിരിച്ചറിയാമെന്ന് യേശു പറയുകയുണ്ടായി. യേശുവും യാക്കോബും ഒക്കെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന സാരാംശം ഇതാണ്: നല്ല മനുഷ്യർക്ക് നല്ല വാക്കുകൾ പുറപ്പെടുവിക്കാനാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല മനുഷ്യരായി, നല്ല പ്രവൃത്തിയുള്ളവരായി നാം തീർന്നാൽ നമ്മുടെ വാക്കും നമ്മുടെ എല്ലാ ഇടപാടുകളും നല്ലതായി തന്നെ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ കഴിയുകയുള്ളൂ. ചാവുകളുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരുപാട് ഉറവകൾ ഉണ്ടായിരുന്നു. അതിന് ചില ഉറവകൾക്ക് ഉപ്പുരസമാണ്, ചില ഉറവകൾ മധുരവുമാണ്. കയ്പ് വെള്ളം പോലുമുള്ള ഉറവകൾ ഉണ്ടായിരുന്നുവെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്, വേദശാസ്ത്രന്മാരൊക്കെ പറയുന്നത്. എന്നാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു ഉറവയിൽ വരികയില്ല. ഒരു ഉറവ കയ്പാണെങ്കിൽ മറ്റൊരു ഉറവ മധുരമായിരിക്കും, മറ്റൊരു ഉറവ ഉപ്പുരസമായിരിക്കും. എന്നാൽ യാക്കോബ് പറയുന്നു, മനുഷ്യനിൽ നിന്ന് ഇതെല്ലാം ഒരുപോലെ വരുന്നു, അത് പാടില്ല. അപ്പം ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് തന്നെ കൂട്ടുവിശ്വാസിയെ ശപിക്കുവാൻ, അവർക്ക് ദോഷമായി സംസാരിക്കുവാൻ ഇടയാകരുത്. അങ്ങനെ ഇടയാകാൻ നത വിശ്വാസികൾക്ക് യോഗ്യമല്ല. അത് ഏറ്റവും വലിയ തെറ്റായി യാക്കോബ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ സാധാരണ വിശ്വാസികൾക്ക് സംഭവിക്കാവുന്ന തെറ്റുകളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. അപ്പം ഈ ചെതറിപ്പോയി പാർക്കുന്ന ആളുകൾ, അവർ സുശേഷം പറഞ്ഞു, ആളുകൾ രക്ഷിക്കപ്പെട്ടെങ്കിലും അവരുടെ നാവുകളിൽ തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. അദ്ദേഹം പറയുന്നു, ഇതാണ് പ്രശ്നങ്ങളുടെയൊക്കെ കാരണം, അത് പാടില്ല. നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന നാം ആർക്കും എതിരായ ഒരു വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രകൃതി നിയമത്തിന് പോലും വിരുദ്ധമായി മനുഷ്യൻ പ്രവർത്തിക്കുന്നു. ഉപ്പുവെള്ളം മാത്രം പുറപ്പെടുകയാണെങ്കിൽ അതിന് ഉപ്പുറവ എന്നും പറയാം. മധുരം മാത്രം പുറപ്പെടുന്നതാണെങ്കിൽ നമുക്കതിനെ മധുരുറവ എന്ന് പറയാം. എന്നാൽ ഇതെല്ലാം ഒരേപോലെ പുറപ്പെടുന്നതിനെ എന്ത് വിളിക്കണമെന്ന് പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസി എങ്ങനെ എങ്ങനെ ഉള്ള ആളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വം തിരിച്ചറിയാനാവാത്ത ഇരട്ട വ്യക്തിത്വമായി മാറരുത്. ഒന്നുകിൽ മധുരമുള്ള ഒരു വിശ്വാസിയായി മാറണം, അല്ലെങ്കിൽ കയ്പുള്ളവനായി ക്രിസ്ത്യാനായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതുതന്നെ അങ്ങനെ ഒരു ഉദാഹരണം തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ലവോദിക്യ സഭയോട് ദൂത് പറയുന്നിടത്ത് പരിശുദ്ധാത്മ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലവോദിക്യ സഭയോട് പറയുകയാണ്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. 3:15 ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും എന്നാണ് പരിശുദ്ധാത്മാവ് ലവോദിക്യ സഭയോട് ദൂത് പറയുന്നത്. അതായത് ചൂടുള്ളവനുമല്ല തണുപ്പുള്ളവനുമല്ല, ഒരു വാട്ടപ്പരുവത്തിൽ പോകുന്ന ഒരു നിലപാടും. ഒരിക്കലും വിശ്വാസിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസി തീക്ഷ്ണതയുള്ളവനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി ഉത്സാഹമുള്ളവനായി നിൽക്കേണ്ടവനാണ്. അവൻ്റെ വാക്കുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരാതെ വണ്ണം സൂക്ഷിക്കുവാൻ വിശ്വാസിക്ക് കഴിയണം. ഇല്ലെങ്കിൽ അത് വലിയ അപകടങ്ങളെ വിളിച്ചു വരുത്തും എന്നാണ് യാക്കോബ് ഈ ഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നമുക്കതിൻ്റെ 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളിൽ ജ്ഞാനിയും വിവേകവുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക്ക് പറയുകയുമരുത്. ഇത് ഉയരത്തിൽ വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. അടുത്ത അദ്ദേഹം വീണ്ടും ജ്ഞാനിയായി എന്ന് ജ്ഞാനിയാണ് എന്ന് നടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ജ്ഞാനിയാണെന്ന് പറയാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നതിൻ്റെ സാരാംശം. ജ്ഞാനം കുറവുള്ളവർ അവരുടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ തങ്ങൾ ഞാന് വിവേകിയെന്ന് അവകാശപ്പെടുന്ന ചിലരെങ്കിലും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവകാശവാദം കൊണ്ട് മാത്രം ഒരാൾക്ക് തന്നെ ഞാനും വിവേകമൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. ജ്ഞാനത്തിന് അതിൻ്റെതായ ലക്ഷണമുണ്ട് എന്നാണ് യാക്കോ പറയുന്നത്. ആ ജ്ഞാന ലക്ഷണങ്ങളാണ് സൗമ്യത. സൗമ്യത ജ്ഞാന ലക്ഷണങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഒന്നാണ്. സൗമ്യതയില്ലാതെ പക്വതയില്ലാതെ എന്തിനോടും ചാടിക്കേറി പ്രതികരിക്കുന്നവൻ ഞാൻ ജ്ഞാനിയാണ് എന്ന് പറഞ്ഞിട്ടൊരു അർത്ഥവുമില്ല. ഞാനി സൗമ്യതയോടെ പക്വതയോടെ വിഷയങ്ങളെ നേരിടുന്നവനായിരിക്കണം എന്ന് യാക്കോബ് പറയുകയാണ്. അതായത് നാം ജ്ഞാനികളാണ്, നാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയപ്പെട്ടവരാണ്. ദൈവകൃപയെന്ന് പറഞ്ഞാൽ ഏത് ലോക അറിവിനേക്കാൾ അപ്പുറം മറികടക്കുന്ന ദൈവിക ജ്ഞാനമാണ് ആ കൃപയിലൂടെ നമുക്ക് വേണ്ടി ദൈവം പകർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ കൃപയിലൂടെ ജ്ഞാനിയായ ദൈവപൈതൽ എല്ലാറ്റെയും വിവേചിക്കാൻ കഴിയുന്ന, ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുന്ന ഒരു വ്യക്തിയായി മാറണം എന്നുകൂടെ ഇവിടെ ഒരു സന്ദേശം യാക്കോബ് നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഈ ചിലർ ധരിച്ചു വെച്ചേക്കുന്ന സൗമ്യത ഉണ്ടാകുക, സൗമ്യത പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബലഹീനരുടെ ലക്ഷണമായിട്ടാണ്. ഒരിക്കലുമല്ല, സൗമ്യത ബലഹീനരുടെ ലക്ഷണമല്ല, അത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്, അത് കൃപയുടെ ലക്ഷണമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. യവനരുടെ കായിക മത്സരങ്ങളെ തത്വജ്ഞാനം എന്നിവയോട് ബന്ധപ്പെടുത്തി അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുകയാണ്. എതിരാളിയെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താവുന്നിരിക്കെ അവരുടെ മുമ്പിൽ ഒരു കായിക അഭ്യാസിയോ സത്യജ്ഞാനി തത്വജ്ഞാനിയോ സ്വീകരിക്കുന്ന ശാന്തമായ സമീപനമാണ് സൗമ്യത എന്ന് പറയുന്നത്. നിഷ്പ്രയാസം കീഴ്പ്പെടുത്താം, പക്ഷേ അവിടെ സൗമ്യതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അദ്ദേഹം പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണെന്നും അവർ ഭൂമി അവകാശമാക്കുമെന്നും ക്രിസ്തു പഠിപ്പിച്ച ഒരു ആശയത്തോടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. സൗമ്യതയോടുകൂടിയ ജ്ഞാനം, അല്ലെങ്കിൽ ജ്ഞാനിയാണെന്ന് പറയുന്ന ആൾ എന്തിനെയും അടിച്ചമർത്തുന്ന പ്രതിരക്കാരനല്ല, പിന്നെയോ അവൻ സൗമ്യതയോടെ മുമ്പോട്ട് പോകുന്നവനായിരിക്കണം. ഇവിടുത്തെ ഈ പുസ്തകത്തിലെ പ്രധാന പ്രമേയങ്ങളായ ഭക്തിയും വിശ്വാസവും എല്ലാം ജ്ഞാനത്തിൻ്റെ പ്രവൃത്തിയുടെ പരിണിത ഫലങ്ങളായിട്ടാണ് യാക്കോബ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്തീയ സൗമ്യത തനിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവ ഗുണമല്ല, മറിച്ച് നല്ല നടപ്പ്, പ്രവൃത്തി എന്നിവയെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒന്നാണ് ഈ സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യതയുടെ പ്രകടന ഭാഗങ്ങളാണ് നല്ല നടപ്പും പ്രവൃത്തിയും എല്ലാം. നല്ല നടപ്പ് ക്രിസ്തീയ ജീവിത ശൈലിയാണ്. പത്രോസും സൗമ്യത നല്ല തണുപ്പ് എന്നിവ ചേർത്ത് പറയുന്ന ഭാഗം 1 പത്രോസ് 3:15-16 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. വചനം നിശബ്ദ പാലിക്കുമ്പോഴും നല്ല നടപ്പ് ശബ്ദിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പത്രോസ് 3:1 പറയുന്നത്. ക്രിസ്തീയ വനിതകളുടെ ഭവനത്തിലെ പെരുമാറ്റത്തെ പറ്റി പറയുമ്പോഴും നിർമ്മലമായ നടപ്പും സൗമ്യതയും കണ്ട് അവരുടെ ഭർത്താക്കന്മാർ ദൈവഭാഗത്ത് വരുവാൻ ഇടയാകണം എന്ന് പൗലോസ് പറയുന്ന പ്രയോഗവും ഇവിടെ വളരെ ആപ്റ്റായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജ്ഞാനം ദൈവത്തോടുള്ള സ്നേഹവും ആദരവുമാണ്. അതിൻ്റെ ഫലമാണ് നല്ല നടപ്പെന്ന് പറയുന്നത്. നല്ല നടപ്പും പ്രവൃത്തിയും ഉൽപ്പാദിപ്പിക്കുന്ന പക്വമായ ജ്ഞാനത്തിൻ്റെ ചിഹ്നമാണ് യഥാർത്ഥ സൗമ്യത. ജ്ഞാനമുണ്ടെന്ന് ഭാവിച്ചാൽ പോരാ, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കുവാൻ യാക്കോബ് നമ്മളോട് ഇന്ന് പകൽ ആവശ്യപ്പെടുകയാണ്. ഇനി നമുക്കതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ അദ്ദേഹം മറ്റ് അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണെങ്കിലും മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ് പറയുകയും ചെയ്യരുത്. അപ്പം പലരും പലതും ചെയ്യുമ്പോഴും പറയുമ്പോഴും എല്ലാം ഒളിച്ചു വെച്ചുകൊണ്ട്, ഉള്ളിൽ ഈർഷ്യയും ശാഠ്യവും വെച്ചുകൊണ്ടാണ് പുറമേ ശാന്തതയും സൗമ്യതയൊക്കെ അവർ വെളിപ്പെടുത്തുന്നത്. യാക്കോബ് പറയുന്നു അതൊരിക്കലും പാടില്ല. ഉള്ളിൽ എന്താണോ അത് അതുപോലെ പുറത്തു വരുന്നിടത്തെ ക്രിസ്ത്യ ജീവിതം വിജയമാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ വരുമ്പോഴെങ്കിലും പച്ചയായി വരുവാൻ നമുക്ക് കഴിയണം. വെള്ള ഉടുപ്പിൻ്റെ മേലങ്കി മാറ്റിവെച്ച്, ആത്മീകത്തിൻ്റെ മേലങ്കി മാറ്റിവെച്ച്, അന്യഭാഷയുടെ മേലങ്കി മാറ്റിവെച്ച് പച്ചയായ ഒരു മനുഷ്യനായി ഉള്ളവസ്ഥയോടെ ദൈവസ്ഥനിൽ വന്ന് മുമ്പോട്ട് പോയാലേ നമുക്ക് ഇവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ഇവിടെ അദ്ദേഹം അടുത്ത വാക്യങ്ങൾ പറയുന്നു, ഇത് ഉയരത്തിൽ നിന്നുള്ള വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായത് അത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പം ഉയരത്തിൽ നിന്നുള്ള ശരിയായ ജ്ഞാനം എന്നാൽ എന്ത്? എന്തെങ്കിലും കുറേ ചപ്പടാസി അറിവുകൾ നേടിയെടുക്കുന്നതല്ല ജ്ഞാനം. ആ ജ്ഞാനത്തിനകത്ത് സമാധാനതയുണ്ട്, ശാന്തതയുണ്ട്, അനുസരണമുണ്ട്, കരുണയുണ്ട്, സൽഫലമുണ്ട്, പക്ഷപാതമില്ലാത്തതാണ്, കപടമില്ലാത്തതാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ജ്ഞാനത്തിനുടമയായി ദൈവമക്കൾ മാറിയാലേ അവർക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയൂ എന്നാണ് യാക്കോബ് പറയുന്നത്. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മുടെ തലമുറയിൽ, നമ്മുടെ ചുറ്റുപാടിൽ സമാധാനം ഉണ്ടാക്കുന്ന അനുഗ്രഹീത വ്യക്തിയായി നാം മാറുന്നെങ്കിൽ നിശ്ചയമായി നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരും, അത് വിജയകരമായി തീരും എന്നതിന് യാതൊരു തർക്കവുമില്ല. അതിന് സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്.